ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വന്നാലും ദൈവവചനം കാത്തുകൊണ്ടെന്നാൽ കർത്താവ് അതിനെ ശ്ലാഘിക്കാതിരിക്കയില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവചനത്തിനനുസരിച്ചായിരിക്കണം നാം എന്തും സഹിക്കേണ്ടത്.
ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, എന്നാൽ ആ ആസ്വാദനം ശരിയായ മാർഗത്തിലല്ലെങ്കിൽ അപകടത്തിലേക്കാണെന്നും മറക്കരുത്. ശരിയായ വിധത്തിൽ ജീവിതം ആസ്വദിക്കുന്നത് എങ്ങനെയെന്ന് ദൈവം തന്റെ വചനത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇത് താങ്കൾക്ക് മനസ്സിലാക്കി തരികയാണ് ജീവസന്ദേശം എന്ന ഈ പരിപാടിയിലൂടെ സഹോദരൻ ജോർജ് ഫിലിപ്പ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാലും അതിനു മുൻപായി ഇതാ ഒരു ആശ്വാസഗാനം.
അധികാരസ്ഥാനങ്ങളിലേക്കുള്ള തള്ളിക്കയറ്റം എക്കാലത്തും ഒരു മഹാവ്യാധി പോലെയാണ്. ഏൽപ്പിച്ചിരിക്കുന്നത് ഭംഗിയായി വിശ്വസ്തയോടെ നിർവഹിക്കാതെ ആർക്കും മുന്നേറുവാൻ സാധിക്കില്ല എന്നതാണ് ദൈവത്തിന്റെ പ്രമാണം. പ്രത്യേകിച്ച് ആത്മീക ഗോളങ്ങളിൽ സ്ഥാനങ്ങൾക്കും അവസരങ്ങൾക്കും വേണ്ടി തള്ളിക്കയറുന്നതിനാൽ അവ ലഭിക്കുന്നില്ല. വിശ്വസ്തയുടെ പ്രതിഫലമെന്നവണ്ണം തനിയെ വരുന്നതാണ് ഈ സ്ഥാനങ്ങളും അവസരങ്ങളുമൊക്കെ. ഓർക്കുക, നല്ല പ്രവൃത്തിയുടെ പ്രതിഫലം കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള അവസരമാണ്. ഇവിടെ ഇതാ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിലദൽഫിയയിലെ സഭയുടെ അവസ്ഥ. ഫിലദൽഫിയയിലെ സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ അവരെ യാതൊന്നിലും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് നാം ചിന്തിച്ചു. അവരോട് പറയുവാൻ തുടങ്ങിയത് തന്നെ വളരെയേറെ പ്രോത്സാഹജനകമായ കാര്യങ്ങളാണ്. കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത്, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത് എന്നത്രേ. സകലത്തിന്മേലും അധികാരമുള്ള കർത്താവാകുന്നു സഭയോട് അരുളി ചെയ്യുന്നത്. നമുക്കിനിയും അടുത്ത വാക്യം നോക്കാം. 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. സുവിശേഷീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഈ വാക്യം വളരെയേറെ അർത്ഥം നൽകുന്നതാണ്, വളരെയേറെ പ്രോത്സാഹനം. ദൈവവചനത്തോട് സത്യസന്ധമായിരുന്ന ഒരു സഭയായിരുന്നു ഫിലദൽഫിയയിലെ സഭ. ഫിലദൽഫിയയിലെ സഭ പ്രതിനിധീകരിക്കുന്ന ഈ കാലത്തെ ക്രിസ്തീയ സഭയെ പ്രൊട്ടസ്റ്റന്റ് എന്നോ റോമൻ കത്തോലിക്ക എന്നോ മറ്റേതെങ്കിലും പേരോ വിളിക്കുവാൻ സാധ്യമല്ല. ലോകത്തിലേക്കും പവിത്രമായതാണ് താങ്കളുടെ സഭ എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നായിരിക്കും നിങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നതും. എന്നാൽ അങ്ങനെയിരിക്കൽ പോലും ഫിലദൽഫിയയിലെ സഭ താങ്കളുടെ സഭയെ അല്ല പ്രതിനിധീകരിക്കുന്നത്. വാസ്തവത്തിൽ ലോകത്തിൽ ഇന്നുള്ള സകല സഭകളെയും, അതെ, ദൈവവചനത്തോട് ഇന്നും സത്യസന്ധത പുലർത്തുന്ന സകല സഭകളെയും പ്രതിനിധീകരിക്കുന്നതാണ് ഫിലദൽഫിയയിലെ സഭ. അത് ഏത് പേരിലാണെങ്കിലും ശരി, എല്ലാ വിഭാഗങ്ങളിലും ദൈവവചനത്തെ ഗൗരവമായി കണക്കാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അനേക ദൈവമക്കളുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായി പോകുവാനുള്ള ഒരു പ്രചോദനമായിട്ടല്ല ഞാനിത് പറയുന്നത്. ഓർക്കണം, 7 കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് ഫിലദൽഫിയയിലെ സഭയെ പ്രശംസിക്കുന്നുണ്ട്. 1, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. കർത്താവായ യേശു ഫലത്തിനായി നോക്കുന്നു. വിശ്വാസികളുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തനങ്ങൾ നോക്കുന്നു. Ephesians 2:8-10 വാക്യങ്ങൾ സുപരിചിതമാണല്ലോ. അതിപ്രകാരമാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ വിശ്വാസം പ്രവൃത്തിയെടുക്കുന്നതല്ല എങ്കിൽ അതിന് ഏതോ കാര്യമായ കുഴപ്പമുണ്ട്. വളരെയേറെ പ്രായോഗികമായി സംസാരിച്ച പ്രാർത്ഥനാവീരനായിരുന്ന യാക്കോബ് ഓരോരുത്തരെയും വെല്ലുവിളിച്ചത്, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം എന്നത്രേ. യാക്കോബിന്റെ ലേഖനം 2:18. പ്രവൃത്തികൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല, പിന്നെയോ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ. രക്ഷിക്കുന്ന വിശ്വാസം പ്രവർത്തിക്കുന്നതാണ്, മറന്നുപോകരുത്, രക്ഷിക്കുന്ന വിശ്വാസം പ്രവർത്തിക്കുന്നതാണ്. 2, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ഈ വാതിൽ കർത്താവിലെ സന്തോഷത്തിനുള്ളതോ തിരുവചനത്തിലെ അറിവിനുള്ളതോ അത്രേ. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഈ വാതിൽ തിരുവചനത്തിലെ അറിവിനുള്ളതാകുന്നു എന്നത്രേ. എന്ന് പറഞ്ഞാൽ അവൻ വാതിൽ തുറന്നാൽ താങ്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. കാരണം അവിടുന്ന് ദൈവവചനം സാക്ഷിക്കുവാനും പ്രഘോഷിക്കുവാനുമായുള്ള സാധ്യതയുടെ വാതിൽ ആകുന്നു നമുക്ക് തുറക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഇവ രണ്ടും ഒരുമിച്ച് പോകുമെന്നത്രേ. മൂന്നാമതായി, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഡുണാമിൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ഈ ഡൈനമൈറ്റ് എന്ന ഇംഗ്ലീഷ് പദം ലഭിക്കുന്നത്. ഇവിടെ കർത്താവ് ഫിലദൽഫിയയിലെ സഭയോട് പറയുന്നത് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്നത്രേ. ഇത് എല്ലാവിധത്തിലും വളരെ താഴ്ന്ന ഒരു കൂട്ടം വിശ്വാസികളായിരുന്നു. അത് ഒരു വലിയ കൂട്ടമൊന്നും അല്ലായിരുന്നു. അവർക്ക് വലിയ കെട്ടിടമൊന്നുമില്ലായിരുന്നു. അവരുടെ പരിപാടികൾ അത്ര പ്രശസ്തമായതൊന്നും അല്ലായിരുന്നു. ആളുകളുടെ ഇടയിൽ മതിപ്പുണ്ടാക്കത്തക്കവണ്ണം അത്ര കൂടിയ കാര്യങ്ങളൊന്നും അവരിൽ കാണുവാനില്ലായിരുന്നു. പാവപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കൾ. ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വലിയ വലിയ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നത് കേട്ട് വാസ്തവത്തിൽ പലപ്പോഴും ഞാൻ മടുത്തിട്ടുണ്ട്, മുഷിഞ്ഞിട്ടുണ്ട്. അതെ അതെ, ദിശുവാണി പ്രവർത്തനങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഒത്തിരി പറയാറുണ്ട്. എത്ര അധികം കത്തുകൾ ലഭിക്കുന്നെന്നും ഭാരത സുവിശേഷീകരണത്തിൽ എങ്ങനെ മുന്നേറുന്നെന്നുമൊക്കെ പറയുവാൻ ഭയങ്കര ധൃതിയാണ് ഞങ്ങൾക്കും. വിശ്വാസികളിൽ ആത്മഭാരം ഉണ്ടാക്കുന്നതിനായി അങ്ങനെ പറഞ്ഞെന്നാൽ അത് നല്ല കാര്യം. സ്വന്തം പ്രൗഢി കാണിക്കുവാനുള്ള റിപ്പോർട്ടാണെങ്കിലോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ പറഞ്ഞതുപോലെയുള്ള സംസാരം യാതൊന്നിനും ഉപകരിക്കുകയില്ല. ഒരുപാട് ചെയ്യുന്നതിനെക്കുറിച്ച് വീമ്പിളക്കുന്നതല്ല. നാം ദൈവവചനം മനുഷ്യരിൽ എത്തിക്കുവാൻ എന്തെങ്കിലും ചെയ്യുന്നുവോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എണ്ണുന്നതൊക്കെ കർത്താവ് ചെയ്തോട്ടെ. ഇന്ന് അനേകർക്കും പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ എണ്ണമെടുക്കുകയാണ് പണി. എല്ലാം ഭംഗിയായി കാത്തു സൂക്ഷിക്കുന്ന നല്ല ഒന്നാന്തരം ഒരു കമ്പ്യൂട്ടർ കർത്താവിനുണ്ട്. നാം ചെയ്യരുതാത്തത് ചെയ്യരുതെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. അവൻ ചെയ്യുവാനുള്ളത് അവിടുന്ന് ചെയ്തുകൊള്ളാം എന്നത്രേ അവൻ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല. 1 കൊരിന്ത്യർ 4:3. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്? ഫലത്തിൽ പൗലോസ് പറയുന്നത്, ഒരുപാട് ആളുകൾ എന്റെ ശുശ്രൂഷ നിമിത്തം സുവിശേഷം അംഗീകരിച്ചത് ഞാൻ വേണമെങ്കിൽ പറയാം. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കത്തക്കവണ്ണം സുവിശേഷീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ പറയാം. തെറ്റായ കുറെ സംഖ്യകളും തരുവാൻ കഴിയുന്നതാണ്. ദൈവം കാണുന്നതിനേക്കാൾ അല്പം വ്യത്യസ്തമായി ഞാനിതിനെ നോക്കിയെന്ന് വന്നേക്കാം. ഇതിന്റെ യഥാർത്ഥ ഫലം കാണുന്നതിനായി അവിടുത്തെ സന്നിധിയിൽ എത്തുന്നതുവരെ ഞാൻ കാത്തിരിക്കേണ്ടതുണ്ട്. വളരെയധികമുണ്ട് എന്ന് പൊങ്ങച്ചം പറയുന്ന സഭകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്നു, അല്പമേ ശക്തിയുള്ളൂ എന്ന്. ഇത് ഒരു ആരോപണമായി ചിലർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല. സ്മുർന്ന സഭയോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്റെ ദാരിദ്ര്യം അറിയുന്നു എന്നുള്ള ഒരു പ്രസ്താവന അത്രേ ഇത്. കർത്താവ് ആരോപണങ്ങൾ ഒന്നും നടത്താത്ത രണ്ട് സഭകളും ലോകപ്രകാരം എത്ര പരിമിതികളുള്ളവയായിരുന്നു എന്നോർക്കുക. ലോകപ്രകാരമുള്ള പരിമിതികൾ, അതിനെ കർത്താവ് ഒരു പ്രശ്നമായി കാണുന്നതേയില്ല. സ്മുർണയിലെ സഭയോട് കർത്താവ് പറഞ്ഞത്, നീ ദരിദ്രനെങ്കിലും ധനവാനാകുന്നു എന്നത്രേ. ദൈവം നോക്കുന്നത് ആന്തരിക ധനമാകുന്നു. പുറമെയുള്ള ശക്തിയല്ല, ആന്തരികമായ ശക്തിയാണ് അവൻ ഈ സഭയ്ക്കുണ്ടെന്ന് പറയുന്നത്. അതായിരുന്നു പൗലോസ് തൻ്റെ അനുഭവമായി പറഞ്ഞത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഈ പുറമെയുള്ള പരിമിതികൾ അവരെക്കുറിച്ച് ദൈവം ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചതായിത്തീരുവാൻ തടസ്സമായിരുന്നോ? അടുത്ത കാര്യം നമുക്ക് നോക്കാം. 4 എങ്കിലും നീ എന്റെ വചനം കാത്തു. നോക്കണേ, അവരുടെ അല്പമായ ശക്തി ദൈവവചനം കാത്തു സൂക്ഷിക്കുവാൻ അവർ ഉപയോഗപ്പെടുത്തി. 10 സഹിഷ്ണുതയെക്കുറിച്ചുള്ള കർത്താവിന്റെ വചനം കാത്തു എന്ന് പറയുന്നത് കൊണ്ട് അവർ പലതും സഹിക്കേണ്ടി വന്നിരുന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണല്ലോ. ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വന്നാലും ദൈവവചനം കാത്തുകൊണ്ടെന്നാൽ കർത്താവ് അതിനെ ശ്ലാഘിക്കാതിരിക്കുകയില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവവചനത്തിനനുസരിച്ചായിരിക്കണം നാം എന്തും സഹിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ സഹിച്ചു എന്ന് പറയുന്നതിൽ പ്രത്യേകതയൊന്നുമില്ല. കർത്താവിൻ്റെ ഇഷ്ടത്തിൽ സഹിക്കുന്ന എന്തിനും കർത്താവ് പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്ന വിലയേറിയ സത്യം നമുക്ക് ഇവിടെ കാണാം. തിരുവചനത്തിന്റെ ദൈവനിശ്വാസ്യതയെ നിഷേധിച്ചിരുന്ന ഒരു കാലയളവിൽ ഈ സഭ ബൈബിൾ ദൈവത്തിന്റെ ആധികാരികവും തിരുവരുളാർന്നതുമായ വചനമായി വിശ്വസിച്ചു. തിരുവചനത്തിന്റെ വാഗ്രൂപമായ ദൈവനിശ്വാസ്യതയെ ബുദ്ധിയുള്ള യാതൊരു വ്യക്തിക്കും വിശ്വസിക്കുവാൻ കഴിയുകയില്ല എന്ന് 20-ാം നൂറ്റാണ്ടിലെ ഒരു ദൈവശാസ്ത്രജ്ഞൻ പ്രസ്താവിച്ചു. പലരും അത് പറയുന്നുണ്ട്. ഓർക്കണം, ആ പറയുന്നവർ സാധാരണ ലിബറൽ ദൈവശാസ്ത്രജ്ഞന്മാരാണ്. ആ പ്രസ്താവന വാസ്തവത്തിൽ എന്നെ ആകെ മോശമായ ഒരവസ്ഥയിലാക്കുമില്ലേ? അവർ പറഞ്ഞത് വാസ്തവമാണെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവരെ അത് വളരെ മോശക്കാരാക്കും. ദൈവവചനത്തിന്റെ വാഗ്രൂപമായ ദൈവനിശ്വാസ്യതയെ അതുപോലെ വിശ്വസിക്കുന്ന ഞാൻ ബുദ്ധിയുള്ള വ്യക്തി ആയിരിക്കേയില്ലല്ലോ. അയാളുടെ നിർവചനം ശരിയാണെങ്കിൽ മാത്രം. എന്നാൽ അയാൾ ആ കാര്യത്തിൽ ശരിയാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. തിരുവെഴുത്തിന്റെ ദൈവനിശ്വാസ്യതയെ വിശ്വസിക്കാത്ത ഒരുവന് ബുദ്ധിപൂർവം എങ്ങനെ ദൈവവേലയിൽ ആയിരിക്കുവാൻ കഴിയും? കളിപ്പീരല്ലേ അത്? ഫിലദൽഫിയയിലെ സഭ ദൈവവചനം വിശ്വസിക്കുക മാത്രമല്ല, അനുസരിക്കുകൂടെ ചെയ്തു. നവീകരണ സഭകൾ പണ്ടും ഇന്നും ദൈവവചനം വിശ്വസിക്കുന്നുവെങ്കിലും അതിനെ അനുസരിക്കുന്ന സ്വഭാവഗുണം അവർക്കില്ലെന്ന് തന്നെ വേണം പറയേണ്ടത്. ഇത്തരണത്തിലാണ് ഫിലദൽഫിയൻ സഭ വചനം കാത്തുകൊള്ളുന്നത്. പരിമിതികൾക്കപ്പുറം ദൈവവചനത്തിൽ വിശ്വസിച്ച് അത് അനുസരിക്കുന്ന മനോഭാവം. തങ്ങൾക്ക് വളരെ കുറച്ചു മാത്രം ശക്തിയുള്ളൂ എങ്കിൽ തന്നെ ദൈവവചനം അനുസരിക്കുന്നതിന് അതൊരു തടസ്സമായിരുന്നില്ല. ലഭിച്ച അവസരം പരമാവധി അവർ പ്രയോജനപ്പെടുത്തി. 5-ാമതായി പറഞ്ഞിരിക്കുന്നത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്നാണ്. അതെ, ഈ സഭ കർത്താവിന്റെ നാമം നിഷേധിച്ചിട്ടില്ല. സെമിനാരികളിലും പ്രസംഗപീഠങ്ങളിലും ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ശങ്കകൂടാതെ നിഷേധിക്കുന്നൊരു കാലത്ത് ഇവിടെ ഇതാ ഒരു കൂട്ടം വിശ്വാസികൾ കർത്താവിന്റെ ദൈവത്വത്തെ പ്രഖ്യാപിച്ചും പാപികൾക്കു വേണ്ടിയുള്ള അവന്റെ പ്രായച്ചിത്ത മരണത്തെക്കുറിച്ച് പ്രസ്താവിച്ചും അവനോട് സത്യസന്ധത പുലർത്തിപ്പോകുന്നു. തെറ്റിനോട് അനുരഞ്ജനപ്പെട്ടു പോകുന്ന ഈ കാലങ്ങളിൽ ഫിലദൽഫിയ സഭയെപ്പോലെയുള്ള സഭകളെയാണ് നമുക്ക് ആവശ്യം. ഫിലദൽഫിയയിലെ സഭയെ അനേകം വിധത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ചിലർ ഇതിനെ മിഷണറി സഭ എന്ന് വിളിച്ചു. വേറെ ചിലർ ഇതിനെ ശുശ്രൂഷിക്കുന്ന സഭ എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഇതിനെ ജീവനുള്ള സഭ എന്ന് വിളിച്ചു. ഈ പറഞ്ഞതെല്ലാം വാസ്തവമാണ്. വ്യക്തിപരമായി ഈ സഭയെ ഉണർത്തപ്പെട്ട സഭ എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയ ഉണർവ് പ്രാപിച്ച സഭ, തിരുവചനത്തെ അതേപടി വിശ്വസിക്കുന്ന സഭ, ഇതത്രേ ബൈബിൾ സഭ. ഇന്ന് ഏതെല്ലാം പേരുകളിലാണ് സഭകളുള്ളത്? ബൈബിൾ സഭ എന്നൊന്നും കേൾക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ലാഞ്ഞിട്ടായിരിക്കില്ലേ? ഏതായാലും കർത്താവായ യേശു ഊന്നി പറയുന്നത് നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്നത്രേ. അവിശ്വാസത്തിന്റെയും അനുമാനത്തിന്റെയും ആ കാലത്ത് കർത്താവായ യേശു തന്റെ വചനം കാത്തുകൊണ്ടതിനാൽ ഈ സഭയെ പ്രശംസിക്കുന്നു. ദൈവവചനം പ്രചരിപ്പിക്കുവാൻ, അത് പഠിപ്പിക്കുവാൻ മുൻപോട്ട് വന്ന സഭ ഇതത്രേ. നമുക്ക് അറിയാവുന്നത്രയും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന 7 സഭകളിൽ മറ്റേതൊരു സഭ നിലനിന്നതിലും അധികം കാലം ഫിലദൽഫിയയിലെ സഭ നിലനിന്നു. 13-ാം നൂറ്റാണ്ട് വരെ ഇതിന് നിരന്തരമായൊരു നിലനിൽപ്പുണ്ടായിരുന്നു. സെൽജുക് തുർക്കികൾ വന്ന് ഈ പട്ടണം നശിപ്പിച്ചു. ഈ സഭയിൽ ശേഷിച്ചിരുന്ന സകല വിശ്വാസികളെയും അവർ മൃഗീയമായി കൊല ചെയ്തു. ഇതൊരു മിഷണറി സഭയും കൂടിയായിരുന്നു. ആ കാലത്ത് ഭാരതത്തിലേക്ക് പോലും സുവിശേഷം എത്തിക്കുവാൻ ഈ സഭയ്ക്ക് കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അനേകം സുവിശേഷകരെ ഈ സഭ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിയോഗിച്ചയച്ചു. തുടർന്ന് കർത്താവ് അവരെക്കുറിച്ച് പറയുന്നത് യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിവാനും സംഗതി വരുത്തും. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. രക്ഷപ്പെട്ട ഇസ്രായേലിലെ ശേഷിപ്പ് ഈ സമയമായപ്പോഴേക്കും യഹൂദന്മാരുടെ പള്ളി വിട്ടുകഴിഞ്ഞിരുന്നു. രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനും ന്യായപ്രമാണം ആവശ്യമാകുന്നു എന്ന നിലപാട് അവർ ഉപേക്ഷിച്ചിരുന്നു. യഹൂദന്മാരുടെ പള്ളിയിൽ തന്നെ തുടർന്നവർ ഇപ്പോൾ ഒരു തെറ്റായ മതത്തിലാണ്. റോമാലേഖനം 9:6 പൗലോസ് വ്യക്തമാക്കുന്നത് പോലെ, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേല്യർ എന്ന് വരികയില്ല. അതായത് അവർ മേലിൽ യഥാർത്ഥ യഹൂദന്മാരല്ല, ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞവരെയാണ് അവൻ യഥാർത്ഥ ഇസ്രായേല്യരായി പരിഗണിച്ചത്. കോളനികൾ ഉണ്ടാക്കുന്നതിനായി റോമൻ സാമ്രാജ്യം യഹൂദന്മാരെ ഉപയോഗിച്ചിരുന്നു. അവരെ ഒരു വലിയ കൂട്ടമായി റോമാക്കാർ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് വിടുമായിരുന്നു. ഈ ഭാഗത്തും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഇത്രയധികം യഹൂദന്മാർ ഉണ്ടായിരുന്നത്. കർത്താവ് ഈ സഭയെക്കുറിച്ച് പറയുന്ന ആറാമത്തെ കാര്യം, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. താൻ ഈ സഭയെ സ്നേഹിക്കുന്നു എന്ന് ഫിലദൽഫിയയിലെ സഭയുടെ ശത്രുക്കളെ കർത്താവ് അറിയുമാറാക്കും എന്ന് യേശു കർത്താവ് പറയുന്നു. അതത്രേ കർത്താവ് നൽകുന്ന ആറാമത്തെ അഭിനന്ദനം. യഹൂദന്മാരെന്ന അവകാശവാദം ഉന്നയിക്കുകയും അതേസമയം അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്ന വ്യാജ മതഭക്തരെ ഒരു നാളിൽ ഈ സഭയ്ക്ക് കീഴടങ്ങുമാറാക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ വിശ്വസ്ത സഭയെ പീഡിപ്പിക്കുക വഴിയായി അവർ ക്രിസ്തുവിൽ നിന്നും പിന്തിരിയുകയായിരുന്നുവെന്ന് ഈ വേദവിപരീതികൾ ഒരു നാളിൽ മനസ്സിലാക്കും. അവരെ അഭിനന്ദിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന ഒടുവിലത്തെ കാര്യം 10-ാം വാക്യത്തിലാണ്. 10-ാം വാക്യം, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഒടുവിലത്തെ അഭിനന്ദനം, 7-ാം അഭിനന്ദനം, ഈ സഭ സഹിഷ്ണുതയെക്കുറിച്ചുള്ള യേശുവിന്റെ വചനം കാത്തുകൊണ്ടു എന്നത്രേ. തന്റെ ജനത്തിനുവേണ്ടിയുള്ള കർത്താവിന്റെ വരവിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് വ്യക്തമാണ്. യുഗാന്ത വിജ്ഞാനീയം നമ്മുടെ ഈ നൂറ്റാണ്ടിൽ വികസിപ്പിച്ചതുപോലെ മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇത്രയധികം ഇതേക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വേറൊരു കാലയളവ് ഇല്ല എന്ന് വേണം പറയേണ്ടത്. ഇതുവരെയുള്ള നൂറ്റാണ്ടുകളിലെ എല്ലാം കൂടിയുള്ളതിനേക്കാൾ കൂടുതൽ ഈ നൂറ്റാണ്ടിൽ മാത്രം ഈ വിഷയത്തിലുണ്ട്. കഴിഞ്ഞ 40 വർഷങ്ങളായി കർത്താവിൻ്റെ പുനരാഗമനത്തെ സംബന്ധിക്കുന്ന വിഷയത്തെക്കുറിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു വലിയ ഉണർവുണ്ട്. അതേക്കുറിച്ച് പഠിക്കുവാൻ വളരെയധികം ആളുകൾ താൽപ്പര്യത്തോടെ മുൻപോട്ട് വരുന്നുണ്ട്. ഉൽപതിഷ്ണുക്കൾ പോലും അതേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. തന്റെ വചനത്തെ തള്ളിക്കളഞ്ഞ ഒരു ലോകത്തോട് കർത്താവ് ഇന്നും വളരെയേറെ ക്ഷമയോടെയാകുന്നു ഇടപെടുന്നത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. പഴയ നോഹയുടെ കാലത്ത് ഇതുപോലെയല്ല ഇത്. അവർക്ക് എഴുതപ്പെട്ട ദൈവവചനം ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ദൈവം അവരെ ന്യായം വിധിച്ചു. അവർക്ക് ദൂത് നൽകിയ ഒരു മനുഷ്യൻ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് ദൈവവചനമുണ്ട്. മിക്കവാറും എല്ലാ മുക്കിലും മൂലയിലും ദൈവവചനം തുളച്ചു കയറി ചെന്നിരിക്കുന്നു. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ആ സഭ, ഫിലദൽഫിയയിലെ സഭ, അത് അഭിവൃദ്ധിപ്പെടുന്നത് നാം കാണുന്നു. പരിമിതികൾ വളരെ ഉണ്ടായിരുന്നു, ശക്തി തീരെയില്ലായിരുന്നു. എന്നാൽ ദൈവവചനം കാത്തുകൊള്ളുന്നവരെ എത്ര താൽപ്പര്യത്തോടെയാണ് കർത്താവ് കാണുന്നത് എന്ന് ഈ സഭ നമുക്ക് വ്യക്തമാക്കുന്നു. അവർക്കവൻ ചെയ്തു കൊടുക്കുന്നത് തുടർന്ന് നാം കാണുന്നതാണ്. അതിനു മുൻപ് ഓരോരുത്തരോടും വ്യക്തിപരമായി എനിക്ക് ചോദിക്കുവാനുള്ളൊരു ചോദ്യമുണ്ട്. ദൈവവചനം കാത്തുകൊള്ളുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? ദൈവവചനത്തിൽ സത്യമെന്ന് വെളിപ്പെട്ട കാര്യങ്ങൾ, സത്യമെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുവാനും അനുസരിക്കുവാനും താങ്കൾക്ക് കഴിയുന്നുണ്ടോ? അതെ, ദൈവവചനം അനുസരിക്കുന്നതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭയിലെ ജീവിതത്തിലും കുടുംബത്തിലെ നമ്മുടെ അനുഗ്രഹത്തിനും സമൂഹത്തിൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുവാനുമുള്ള മുഖാന്തരം. അങ്ങനെയൊരു സമർപ്പണത്തിലേക്ക് നാം വരുന്നുവെങ്കിൽ, അതെ, വളരെയേറെ പ്രതിസന്ധികളെ ഒരുപക്ഷേ നാം നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ജീവിതം ധന്യമായിരിക്കും. ഫിലദൽഫിയയിലെ സഭയിൽ കർത്താവിന് പറയുവാനുള്ള കാര്യം അതാണ്. അവരെ കർത്താവ് അഭിനന്ദിക്കുന്നത് അങ്ങനൊന്നിനു വേണ്ടിയിട്ടാണ്. അവർ ദൈവവചനം കാത്തു. നമ്മെ തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി സമർപ്പിക്കാം. കർത്താവെ, അറിഞ്ഞ പല സത്യങ്ങളും ഇന്നും നിഷേധിച്ചുകൊണ്ടാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. നീ എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതെല്ലാം അനുസരിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ അതാണ് ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണം. അതിനായിട്ട് ദൈവം താങ്കളെ ശക്തീകരിക്കട്ടെ, കൂടുതൽ ദൈവകൃപ തരട്ടെ, അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ.
വെളിപ്പാട് പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.